ദൈവത്തിന് മഹത്വം. എൻ്റെ പേര് വിൽസി. ഇന്ന് ഏപ്രിൽ മാസം 13-ാം തീയതി ദൈവവചന ധ്യാനത്തിനായി ശമുവേലിൻ്റെ 1-ാം പുസ്തകം 13-ും 14-ും അധ്യായങ്ങൾ വായിക്കുന്നു. ശൌൽ രാജാവായപ്പോൾ 30 വയസ്സുള്ളവനായിരുന്നു. അവൻ ഇസ്രയേലിൽ 2 സംവത്സരം വാണു. ശൌൽ ഇസ്രയേലിൽ 3000 പേരെ തെരഞ്ഞെടുത്തു. 2000 പേർ ശൌലിനോടുകൂടെ മിക്മാസിലും ബഥേൽ മലയിലും 1000 പേർ യോനാഥാനോടുകൂടെ ബെന്യാമീനിലെ ഗിബയിലുമായിരുന്നു. ശേഷം ജനത്തെ അവൻ അവനവന്റെ വീട്ടിലേക്ക് പറഞ്ഞയച്ചു. പിന്നെ യോനാഥാൻ ഗേബയിലുണ്ടായിരുന്ന ഫെലിസ്ത്യ പട്ടാളത്തെ തോൽപ്പിച്ചു. ഫെലിസ്ത്യർ അത് കേട്ടു. എബ്രായർ കേൾക്കട്ടെ എന്ന് പറഞ്ഞ ശൌൽ ദേശത്തെ ലാടവും കാഹളം ഊതിച്ചു. ശൌൽ ഫെലിസ്ത്യ പട്ടാളത്തെ തോൽപ്പിച്ചു എന്നും ഇസ്രയേൽ ഫെലിസ്ത്യർക്ക് നാറ്റമായി എന്നും ഇസ്രയേലൊക്കെയും കേട്ടിട്ട് ജനം ശൌലിന്റെ അടുക്കൽ ഗിൽഗാലിൽ വന്നുകൂടി. എന്നാൽ ഫെലിസ്ത്യർ ഇസ്രയേലിനോട് യുദ്ധം ചെയ്യുവാൻ 30,000 രഥവും 6,000 കുതിരച്ചേവകരും കടൽപ്പുറത്തെ മണൽ പോലെ അസംഖ്യം ജനവുമായി ഒരുമിച്ചുകൂടി. അവർ വന്ന് ബത്ത് ആവന് കിഴക്ക് മിക്മാസിൽ പാളയമിറങ്ങി. എന്നാൽ ജനം ഉപദ്രവിക്കപ്പെട്ടതുകൊണ്ട് തങ്ങൾ വിഷമത്തിലായി എന്ന് ഇസ്രയേലർ കണ്ടപ്പോൾ ജനം ഗുഹകളിലും പള്ളക്കാടുകളിലും പാറകളിലും ഗഹുവരങ്ങളിലും കുഴികളിലും ചെന്ന് ഒളിച്ചു. എബ്രായർ യോർദാൻ കടന്ന് ഗാദ് ദേശത്തും ഗിലയാദിലും പോയി. ശൌലോ ഗിൽഗാലിൽ താമസിച്ചിരുന്നു. ജനമെല്ലാം പേടിച്ചുകൊണ്ട് അവന്റെ പിന്നാലെ ചെന്നു. ശമുവേൽ നിശ്ചയിച്ചിരുന്ന അവധി അനുസരിച്ച് അവൻ 7 ദിവസം കാത്തിരുന്നു എങ്കിലും ശമുവേൽ ഗിൽഗാലിലെത്തിയില്ല. ജനവും അവനെ വിട്ടു ചിതറിപ്പോയി. അപ്പോൾ ശൌൽ ഹോമയാഗവും സമാധാനയാഗവും ഇവിടെ എന്റെ അടുക്കൽ കൊണ്ടുവരുവീൻ എന്ന് കൽപ്പിച്ചു. അവൻ തന്നെ ഹോമയാഗം കഴിച്ചു. ഹോമയാഗം കഴിച്ചു തീർന്ന ഉടനെ ഇതാ ശമുവേൽ വരുന്നു. ശൌൽ അവനെ വന്ദനം ചെയ്യുവാൻ എതിരേറ്റ് ചെന്നു. നീ ചെയ്തത് എന്ത് എന്ന് ശമുവേൽ ചോദിച്ചു. അതിന് ശൌൽ, ജനം എന്നെ വിട്ടു ചിതറുന്നു എന്നും നിശ്ചയിച്ച അവധിക്ക് നീ എത്തിയില്ല എന്നും ഫെലിസ്തർ മിക്മാസിൽ കൂടിയിരിക്കുന്നു എന്നും ഞാൻ കണ്ടിട്ട് ഫെലിസ്തർ ഇപ്പോൾ ഇങ്ങ് ഗിൽഗാലിൽ വന്ന് എന്നെ ആക്രമിക്കും. ഞാൻ യഹോവയോട് കൃപയ്ക്കായി അപേക്ഷിച്ചതുമില്ലല്ലോ എന്ന് വെച്ച് ഞാൻ ധൈര്യപ്പെട്ട് ഹോമയാഗം കഴിച്ചുപോയി എന്ന് പറഞ്ഞു. ശമുവേൽ ശൌലിനോട് പറഞ്ഞത്, നീ ചെയ്തത് പോഷത്വം. നിന്റെ ദൈവമായ യഹോവ നിന്നോട് കൽപ്പിച്ച കൽപ്പന നീ പ്രമാണിച്ചില്ല. യഹോവ ഇസ്രയേലിന്മേൽ നിന്റെ രാജ്യത്വം എന്നേക്കുമായി സ്ഥിരമാക്കുമായിരുന്നു. ഇപ്പോഴോ നിന്റെ രാജ്യത്വം നിലനിൽക്കിയില്ല. യഹോവ നിന്നോട് കൽപ്പിച്ചതിനെ നീ പ്രമാണിക്കായകൊണ്ട് തനിക്ക് ബോധിച്ച ഒരു പുരുഷനെ യഹോവ അന്വേഷിച്ചിട്ടുണ്ട്. അവനെ യഹോവ തന്റെ ജനത്തിന് പ്രഭുവായി നിയമിച്ചിരിക്കുന്നു. പിന്നെ ശമുവേൽ എഴുന്നേറ്റ് ഗിൽഗാലിൽ നിന്ന് ബെന്യാമീനിലെ ഗിബയിലേക്ക് പോയി. ശൌൽ തന്നോടുകൂടെയുള്ള പടജനത്തെ എണ്ണി ഏകദേശം 600 പേർ എന്ന് കണ്ടു. ശൌലും അവന്റെ മകൻ യോനാഥാനും കൂടെയുള്ള ജനവും ബെന്യാമീനിലെ ഗിബയിൽ പാർത്തു. ഫെലിസ്തീരോ മിക്മാസിൽ പാളയമിറങ്ങി. ഫെലിസ്തീരോ പാളയത്തിൽ നിന്ന് കവർച്ചക്കാർ 3 കൂട്ടമായി പുറപ്പെട്ടു. ഒരു കൂട്ടം ഒഫ്രയ്ക്കുള്ള വഴിയായി ശുവാൽ ദേശത്തേക്ക് തിരിഞ്ഞു. മറ്റൊരു കൂട്ടം ബെത് ഹോരോനിലേക്കുള്ള വഴിക്ക് തിരിഞ്ഞു. മറ്റേ കൂട്ടം മരുഭൂമിക്ക് നേരെ സെബയും താഴ്വരയ്ക്കെതിരെയുള്ള ദേശം വഴിയായും തിരിഞ്ഞു. എന്നാൽ ഇസ്രയേൽ ദേശത്തെങ്ങും ഒരു കൊല്ലനെ കാണുവാനില്ലായിരുന്നു. എബ്രായർ വാളോ കുന്തമോ തീർപ്പിക്കരുത് എന്ന് ഫെലിസ്തീർ പറഞ്ഞു. ഇസ്രയേലിയർ തങ്ങളുടെ കൊഴു, കലപ്പ, മഴു, മൺവെട്ടി എന്നിവ കാച്ചിപ്പാൻ ഫെലിസ്തീരുടെ അടുക്കൽ ചെല്ലേണ്ടി വന്നു. എന്നാൽ മൺവെട്ടി, കലപ്പ, മുപ്പല്ലി, മഴു എന്നിവയ്ക്കായും മുടിങ്കോൾ കൂർപ്പിപ്പാനും അവർക്ക് അരമുണ്ടായിരുന്നു. ആകയാൽ യുദ്ധസമയത്ത് ശൌലിനോടും യോനാഥാനോടും കൂടെയുള്ള ജനത്തിൽ ഒരുത്തിനും വാളും കുന്തവും ഉണ്ടായിരുന്നില്ല. ശൌലിനും അവന്റെ മകൻ യോനാഥാനും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഫെലിസ്തീരുടെ പട്ടാളമോ മിക്മാസിലെ ചുരം വരെ പുറപ്പെട്ടു വന്നു. ഒരു ദിവസം ശൌലിന്റെ മകൻ യോനാഥാൻ തന്റെ ആയുധവാഹകനായ ബാല്യക്കാരനോട്, വരിക, നാം അങ്ങോട്ട് ഫെലിസ്തീരുടെ പട്ടാളത്തിന് നേരെ ചെല്ലുക എന്ന് പറഞ്ഞു. അവൻ അപ്പനോട് പറഞ്ഞില്ലതാനും ശൌൽ ഗിബയുടെ അതിരിങ്കിൽ മിക്രോനിലെ മാതള നാരകത്തിന് കീഴിൽ ഇരിക്കുകയായിരുന്നു. അവനോടുകൂടി ഉണ്ടായിരുന്ന പടജനം ഏകദേശം 600 പേർ. ശീലോവിൽ യഹോവയുടെ പുരോഹിതനായിരുന്ന ഏലിയുടെ മകനായ ഫിലഹാസിന്റെ മകനായ ഇക്കാബോദിന്റെ സഹോദരനായ അഹിതൂബിന്റെ മകൻ അഹിയാവായിരുന്നു അന്ന് എഫോദ് ധരിച്ചിരുന്നത്. യോനാഥാൻ പോയത് ജനം അറിഞ്ഞില്ല. യോനാഥാൻ ഫെലിസ്തീരുടെ പട്ടാളത്തിന് നേരെ ചെല്ലുവാൻ നോക്കിയ വഴിയിൽ ഇപ്പുറവും അപ്പുറവും കടുതൂക്കമായ ഓരോ പാറയുണ്ടായിരുന്നു. ഒന്നിന് ബോസസ് എന്നും മറ്റതിന് സേന എന്നും പേർ. ഒന്ന് വടക്കുവശം മിക്മാസിന് മുഖമായും മറ്റത് തെക്കുവശം ഗിബയ്ക്ക് മുഖമായും തൂക്കെ നിന്നിരുന്നു. യോനാഥാൻ തന്റെ ആയുധവാഹകനായ ബാല്യക്കാരനോട്, വരിക, നമുക്ക് ഈ അഗ്രചർമ്മികളുടെ പട്ടാളത്തിന്റെ നേരെ ചെല്ലാം. പക്ഷേ യഹോവ നമുക്ക് വേണ്ടി പ്രവർത്തിക്കും. അധികം കൊണ്ടോ അല്പം കൊണ്ടോ രക്ഷിപ്പാൻ യഹോവയ്ക്ക് പ്രയാസമില്ലല്ലോ എന്ന് പറഞ്ഞു. ആയുധവാഹകൻ അവനോട്, നിന്റെ മനസ്സുപോലെ ഒക്കെയും ചെയ്യുക, നടന്നുകൊള്ളുക, നിന്റെ ഇഷ്ടം പോലെ ഞാൻ നിന്നോടുകൂടി ഉണ്ട് എന്ന് പറഞ്ഞു. അതിന് യോനാഥാൻ പറഞ്ഞത്, നാം അവരുടെ നേരെ ചെന്ന് അവർക്ക് നമ്മെ തന്നെ കാണിക്കാം. ഞങ്ങൾ നിങ്ങളുടെ അടുക്കൽ വരുവോളം നിൽപ്പീൻ എന്ന് അവർ പറഞ്ഞാൽ നാം അവരുടെ അടുക്കൽ കയറിപ്പോകാതെ നിന്നിടത്ത് തന്നെ നിൽക്കണം. ഇങ്ങോട്ട് കയറി വരുവീൻ എന്ന് പറഞ്ഞാലോ നമുക്ക് കയറി ചെല്ലാം. യഹോവ അവരെ നമ്മുടെ കയ്യിൽ ഏൽപ്പിച്ചിരിക്കുന്നു എന്നതിന് ഇത് നമുക്ക് അടയാളമായിരിക്കും. ഇങ്ങനെ അവർ ഇരുവരും ഫിലിസ്തീനയുടെ പട്ടാളത്തിന് തങ്ങളെ തന്നെ കാണിച്ചപ്പോൾ, ഇതാ എബ്രായർ ഒളിച്ചിരുന്ന പൊത്തുകളിൽ നിന്ന് പുറപ്പെട്ടു വരുന്നു എന്ന് ഫിലിസ്തീയ പറഞ്ഞു. പട്ടാളക്കാർ യോനാഥാനോടും അവന്റെ ആയുധവാഹകനോടും, ഇങ്ങോട്ട് കയറി വരുവീൻ, ഞങ്ങളൊന്ന് കാണിച്ചു തരാം എന്ന് പറഞ്ഞു. അപ്പോൾ യോനാഥാൻ തന്റെ ആയുധവാഹകനോട്, എന്റെ പിന്നാലെ കയറി വരിക, യഹോവ അവരെ ഇസ്രയേലിന്റെ കയ്യിൽ ഏൽപ്പിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു. അങ്ങനെ യോനാഥാനും അവന്റെ പിന്നാലെ ആയുധവാഹകനും തത്തിപ്പിടിച്ച് കയറി. അവർ യോനാഥാന്റെ മുമ്പിൽ വീണു. ആയുധവാഹകൻ അവന്റെ പിന്നാലെ കൊന്നുകൊണ്ട് നടന്നു. യോനാഥാനും ആയുധവാഹകനും ചെയ്ത ഈ ആദ്യ സംഹാരത്തിൽ ഒരു കാണി നിലത്തിന്റെ പാതി നീളത്തിനകം 20 പേർ വീണു. പാളയത്തിലും പോർക്കളത്തിലും സർവ്വജനത്തിലും നടുക്കമുണ്ടായി. പട്ടാളവും കവർച്ചക്കാരും കൂടെ വിറച്ചു. ഭൂമി കുലുങ്ങി. വലിയൊരു നടുക്കം ഉണ്ടായി. അപ്പോൾ ബെന്യാമിനിലെ ഗിബയിൽ നിന്ന് ശൗലിന്റെ കാവൽക്കാർ നോക്കി പുരുഷാരം ചിങ്ങി അങ്ങുമിങ്ങും ഓടുന്നത് കണ്ടു. ശൗൽ കൂടെയുള്ള ജനത്തോട് എണ്ണി നോക്കി നമ്മിൽ നിന്ന് പോയവർ ആരെന്നറിവീൻ എന്ന് കൽപ്പിച്ചു. അവർ എണ്ണി നോക്കിയപ്പോൾ യോനാഥാനും അവന്റെ ആയുധവാഹകനും ഇല്ലായിരുന്നു. ശൗൽ അഹിയാവോട്, ദൈവത്തിന്റെ പെട്ടകം ഇവിടെ കൊണ്ടുവരിക എന്ന് പറഞ്ഞു. ദൈവത്തിന്റെ പെട്ടകം ആ കാലത്ത് ഇസ്രയേൽ മക്കളുടെ അടുക്കൽ ഉണ്ടായിരുന്നു. ശൗൽ പുരോഹിതനോട് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഫെലിസ്തീയരുടെ പാളയത്തിലെ കലാപം മേൽക്കുമേൽ വർദ്ധിച്ചു വന്നു. അപ്പോൾ ശൗൽ പുരോഹിതനോട്, നിന്റെ കൈ വലിക്ക എന്ന് പറഞ്ഞു. ശൗലും കൂടെയുള്ള ജനമൊക്കെയും ഒന്നിച്ചുകൂടി പടക്കി ചെന്നു. അവിടെ അവർ അന്യോന്യം വെട്ടി വലിയ കലക്കമായിരിക്കുന്നത് കണ്ടു. മുമ്പേ ഫെലിസ്തീയരോട് ചേർന്ന് ചുറ്റുമുള്ള ദേശത്തു നിന്ന് അവരോടുകൂടെ പാളയത്തിൽ വന്നിരുന്ന എബ്രായരും ശൗലിനോടും യോനാഥാനോടും കൂടെ ഉണ്ടായിരുന്ന ഇസ്രയേലരുടെ പക്ഷം തിരിഞ്ഞു. അങ്ങനെ തന്നെ എഫ്രയീം മലനാട്ടിൽ ഒളിച്ചിരുന്ന ഇസ്രയേലിയറൊക്കെയും ഫെലിസ്തീർ തോറ്റോടി എന്ന് കേട്ട ഉടനെ അവരും പടയിൽ ചേർന്ന് അവരെ പിന്തുടർന്നു. അങ്ങനെ യഹോവ അന്ന് ഇസ്രയേലിനെ രക്ഷിച്ചു. പട ബെത് അവൻ വരെ പറന്നു. സന്ധ്യയ്ക്ക് മുമ്പും ഞാൻ എന്റെ ശത്രുക്കളോട് പ്രതികാരം ചെയ്യുവോളം ആഹാരം കഴിക്കുന്നവൻ ശപിക്കപ്പെട്ടവൻ എന്ന് ശൗൽ പറഞ്ഞ് ജനത്തെക്കൊണ്ട് സത്യം ചെയ്യിച്ചിരുന്നതിനാൽ ഇസ്രയേലിർ അന്ന് വിഷമത്തിലായി. ജനത്തിൽ ഒരുത്തിനും ആഹാരം ആസ്വദിച്ചതും ജനമൊക്കെയും ഒരു കാട്ടുപ്രദേശത്തെത്തി. അവിടെ നിലത്ത് തേനുണ്ടായിരുന്നു. ജനം കാട്ടിൽ കടന്നപ്പോൾ തേൻ ഇറ്റിറ്റ് വീഴുന്നത് കണ്ട് എങ്കിലും സത്യത്തെ ഭയപ്പെട്ട് ആരും തന്റെ കൈ വായിലേക്ക് കൊണ്ടുപോയില്ല. യോനാഥാനോ തന്റെ അപ്പൻ ജനത്തെക്കൊണ്ട് സത്യം ചെയ്യിച്ചത് കേൾക്കാതിരുന്നതിനാൽ വടിയുടെ അറ്റം നീട്ടി ഒരു തേൻകട്ടയിൽ കുത്തി അതെടുത്ത് തന്റെ കൈ വായിലേക്ക് കൊണ്ടുപോയി. അവന്റെ കണ്ണ് തെളിഞ്ഞു. അപ്പോൾ ജനത്തിൽ ഒരുത്തൻ, ഇന്ന് യാതൊരു ആഹാരമെങ്കിലും കഴിക്കുന്നവൻ ശപിക്കപ്പെട്ടവൻ എന്ന് പറഞ്ഞ് നിന്റെ അപ്പൻ ജനത്തെക്കൊണ്ട് സത്യം ചെയ്യിച്ചിട്ടുണ്ട്, ജനം ക്ഷീണിച്ചും ഇരിക്കുന്നു എന്ന് പറഞ്ഞു. അതിന് യോനാഥാൻ, എന്റെ അപ്പൻ ദേശത്തെ കഷ്ടത്തിലാക്കി, ഞാൻ ഈ തേൻ ഒരല്പം ആസ്വദിക്കൊണ്ട് എന്റെ കണ്ണ് തെളിഞ്ഞത് കണ്ടില്ലയോ? ജനത്തിന് കണ്ടുകിട്ടിയ ശത്രുക്കളുടെ കൊള്ളയിൽ നിന്ന് അവർ എടുത്ത് ഇന്ന് വേണ്ടും പോലും ഭക്ഷിച്ചിരുന്നു എങ്കിൽ എത്ര നന്നായിരുന്നു. എന്നാൽ ഇപ്പോൾ ഫെലിസ്തീയരുടെ അപജയം അത്ര വലുതായില്ലല്ലോ എന്ന് പറഞ്ഞു. അവർ അന്ന് മിക്മാസ് തുടങ്ങി അയ്യാലോൻ വരെ ഫെലിസ്തീയരെ സംഹരിച്ചു. ജനം ഏറ്റവും തളർന്നുപോയി. ആകെയാൽ ജനം കൊള്ളയ്ക്ക് ഓടിച്ചെന്ന് ആടുകളെയും കാളകളെയും കിടാക്കളെയും പിടിച്ച് നിലത്ത് വെച്ചറുത്ത് രക്തത്തോടുകൂടെ തിന്നു. ജനം രക്തത്തോടെ തിന്നുന്നതിനാൽ യഹോവയോട് പാപം ചെയ്യുന്നു എന്ന് ശൗലിന് അറിവ് കിട്ടിയപ്പോൾ അവൻ, നിങ്ങൾ ഇന്ന് ദ്രോഹം ചെയ്യുന്നു, ഒരു വലിയ കല്ല് എന്റെ അടുക്കൽ ഉരുട്ടിക്കൊണ്ടുവരുവീൻ എന്ന് പറഞ്ഞു. പിന്നെയും ശൗൽ, നിങ്ങൾ ജനത്തിന്റെ ഇടയിൽ എല്ലായിടവും ചെന്ന് അവരോട് ഓരോരുത്തൻ താന്താന്റെ കാളയെയും ആടിനെയും എന്റെ അടുക്കൽ കൊണ്ടുവന്ന് ഇവിടെ വെച്ച് അറുത്ത് തിന്നുകൊള്ളുവീൻ, രക്തത്തോടെ തിന്നുന്നതിനാൽ യഹോവയോട് പാപം ചെയ്യരുത് എന്ന് പറവീൻ എന്ന് കൽപ്പിച്ചു. അങ്ങനെ ജനമെല്ലാം കാളകളെ അന്ന് രാത്രി കൊണ്ടുവന്ന് അവിടെ വെച്ച് അറുത്തു. ശൗൽ യഹോവയ്ക്കൊരു യാഗപീഠം പണിതു. അത് അവൻ യഹോവയ്ക്ക് ആദ്യം പണിത യാഗപീഠം ആയിരുന്നു. അനന്തരം ശൗൽ, നാം രാത്രിയിൽ തന്നെ ഫെലിസ്തീയരെ പിന്തുടർന്ന് പുലരുവോളം അവരെ കൊള്ളയിടുക, അവരിൽ ഒരുത്തനെയും ശേഷിപ്പിക്കരുത് എന്ന് കൽപ്പിച്ചു. നിനക്ക് ബോധിച്ചതുപോലെയൊക്കെയും ചെയ്തുകൊള്ളുക എന്ന് അവർ പറഞ്ഞപ്പോൾ, നാം ഇവിടെ ദൈവത്തോട് അടുത്തു ചെല്ലുക എന്ന് പുരോഹിതൻ പറഞ്ഞു. അങ്ങനെ ശൗൽ ദൈവത്തോട്, ഞാൻ ഫെലിസ്തീയരെ പിന്തുടരണമോ? നീ അവരെ ഇസ്രയേലിന്റെ കയ്യിൽ ഏൽപ്പിക്കുമോ എന്ന് അരുളപ്പാട് ചോദിച്ചു. എന്നാൽ അന്ന് അവൻ അരുളപ്പാട് ലഭിച്ചില്ല. അപ്പോൾ ശൗൽ, ജനത്തിന്റെ പ്രധാനികളൊക്കെയും ഇവിടെ അടുത്തു വരട്ടെ, ഇന്ന് പാപം സംഭവിച്ചത് ഏത് കാര്യത്തിൽ എന്ന് അന്വേഷിച്ചറിവീൻ. ഇസ്രയേലിനെ രക്ഷിക്കുന്ന യഹോവയാണ്, അത് എന്റെ മകൻ യോനാഥാനിൽ തന്നെ ആയിരുന്നാലും അവൻ മരിക്കണം നിശ്ചയം എന്ന് പറഞ്ഞു. എന്നാൽ അവനോട് ഉത്തരം പറവാൻ സർവ്വജനത്തിലും ഒരുത്തിനും തുനിഞ്ഞില്ല. അവൻ എല്ലാ ഇസ്രയേലിനോടും, നിങ്ങൾ ഒരു ഭാഗത്ത് നിൽപ്പീൻ, ഞാനും എന്റെ മകനായ യോനാഥാനും മറുഭാഗത്ത് നിൽക്കാം എന്ന് പറഞ്ഞു. നിന്റെ ഇഷ്ടം പോലെ ആകട്ടെ എന്ന് ജനം ശൗലിനോട് പറഞ്ഞു. അങ്ങനെ ശൗൽ ഇസ്രയേലിന്റെ ദൈവമായ യഹോവയോട് നേർ വെളിപ്പെടുത്തി തരണമേ എന്ന് പറഞ്ഞു. അപ്പോൾ ശൗലിനും യോനാഥാനും ചീട്ടുവീണു. ജനം ഒഴിഞ്ഞുപോയി. പിന്നെ ശൗൽ, എനിക്കും എന്റെ മകനായ യോനാഥാനും ചീട്ടിടുവീൻ എന്ന് പറഞ്ഞു. ചീട്ട് യോനാഥാന് വീണു. ശൗൽ യോനാഥാനോട്, നീ എന്തു ചെയ്തു, എന്നോട് പറക എന്ന് പറഞ്ഞു. യോനാഥാൻ അവനോട്, ഞാൻ എന്റെ വടിയുടെ അറ്റം കൊണ്ട് അല്പം തേൻ ആസ്വദിച്ചതേയുള്ളൂ, അതുകൊണ്ട് ഇതാ ഞാൻ മരിക്കേണ്ടി വന്നിരിക്കുന്നു എന്ന് പറഞ്ഞു. അതിന് ശൗൽ, ദൈവം എന്നോട് തക്കവണ്ണവും അധികവും ചെയ്യട്ടെ, യോനാഥാനെ, നീ മരിക്കണം എന്നുത്തരം പറഞ്ഞു. എന്നാൽ ജനം ശൗലിനോട്, ഇസ്രയേലിൽ ഈ മഹാരക്ഷ പ്രവർത്തിച്ചിരിക്കുന്ന യോനാഥാൻ മരിക്കണമോ? ഒരിക്കലും അരുത്. യഹോവയാണ്, അവന്റെ തലയിലെ ഒരു രോമവും നിലത്ത് വീഴുകയില്ല. അവൻ ഇന്ന് ദൈവത്തോടുകൂടിയല്ലോ പ്രവർത്തിച്ചിരിക്കുന്നത് എന്ന് പറഞ്ഞു. അങ്ങനെ ജനം യോനാഥാനെ വീണ്ടെടുത്തു. അവൻ മരിക്കേണ്ടി വന്നതുമില്ല. ശൗൽ ഫെലിസ്തരെ പിന്തുടരാതെ മടങ്ങിപ്പോയി. ഫെലിസ്തരും തങ്ങളുടെ സ്ഥലത്തേക്ക് പോയി. ശൗൽ ഇസ്രയേലിൽ രാജ്യത്വം ഏറ്റ ശേഷം മുവാബ്യർ, അമോന്യർ, ഏദോമ്യർ, സോബ രാജാക്കന്മാർ, ഫെലിസ്ത്യർ എന്നിങ്ങനെ ചുറ്റുമുള്ള സകല ജാതികളോട് യുദ്ധം ചെയ്തു. അവൻ ചെന്നിടത്തൊക്കെയും ജയം പ്രാപിച്ചു. അവൻ ശൗര്യം പ്രവർത്തിച്ച് അമാല്യക്കരെ ജയിച്ച് ഇസ്രയേലിലെ കവർച്ചക്കാരുടെ കയ്യിൽ നിന്ന് വിടുവിക്കുകയും ചെയ്തു. എന്നാൽ ശൗലിന്റെ പുത്രന്മാർ യോനാഥാൻ, ഇശ്വി, മൽക്കിശുവ എന്നിവർ ആയിരുന്നു. അവന്റെ രണ്ട് പുത്രിമാർക്കോ മൂത്തവൾക്ക് മേരബ് എന്നും ഇളയവൾക്ക് മീഖൾ എന്നും പേരായിരുന്നു. ശൗലിന്റെ ഭാര്യയ്ക്ക് അഹീനോവം എന്നു പേർ ആയിരുന്നു. അവൾ അഹിമാസിന്റെ മകൾ. അവന്റെ സേനാപതിക്ക് അബ്നേർ എന്നു പേർ. അവൻ ശൗലിന്റെ ഇളയപ്പനായ നേരിന്റെ മകൻ ആയിരുന്നു. ശൗലിന്റെ അപ്പനായ കീശും അബ്നേറിന്റെ അപ്പനായ നേരും അബിയേലിന്റെ മക്കളായിരുന്നു. ശൗലിന്റെ കാലത്തൊക്കെയും ഫെലിസ്തരോട് കഠിന യുദ്ധം ഉണ്ടായിരുന്നു. എന്നാൽ ശൗൽ യാതൊരു വീരനെയോ ശൂരനെയോ കണ്ടാൽ അവനെ തന്റെ അടുക്കൽ ചേർത്തുകൊള്ളും. ലൂക്കോസ് സുവിശേഷം 14:1 മുതൽ 24 വരെ വായിക്കുന്നു. പരീശ പ്രമാണികളിൽ ഒരുത്തന്റെ വീട്ടിൽ അവൻ ഭക്ഷണം കഴിപ്പാൻ ശവത്തിൽ ചെന്നപ്പോൾ അവർ അവനെ ഉറ്റുനോക്കിക്കൊണ്ടിരുന്നു. മഹോദരമുള്ള ഒരു മനുഷ്യൻ അവന്റെ മുമ്പിൽ ഉണ്ടായിരുന്നു. യേശു ന്യായശാസ്ത്രിമാരോടും പരീശന്മാരോടും ശവത്തിൽ സൗഖ്യമാക്കുന്നത് വിഹിതമോ അല്ലയോ എന്ന് ചോദിച്ചു. അവരോ മിണ്ടാതിരുന്നു. അവൻ അവനെ തൊട്ട് സൗഖ്യമാക്കി വിട്ടയച്ചു. പിന്നെ അവരോട്, നിങ്ങളിൽ ഒരുത്തന്റെ മകനോ കാളയോ ശബത്ത് നാളിൽ കിണറ്റിൽ വീണാൽ ക്ഷണത്തിൽ വലിച്ചെടുക്കുകയില്ലയോ എന്ന് ചോദിച്ചതിന് പ്രത്യുത്തരം പറവാൻ അവർക്ക് കഴിഞ്ഞില്ല. ക്ഷണിക്കപ്പെട്ടവർ മുഖ്യാസനങ്ങളെ തെരഞ്ഞെടുക്കുന്നത് കണ്ടിട്ട് അവൻ അവരോട് ഒരു ഉപമ പറഞ്ഞു. ഒരുത്തൻ നിന്നെ കല്യാണത്തിന് വിളിച്ചാൽ മുഖ്യാസനത്തിൽ ഇരിക്കരുത്, പക്ഷെ നിന്നിലും മാനമേറിയവനെ അവൻ വിളിച്ചിരിക്കാം. പിന്നെ നിന്നെയും അവനെയും ക്ഷണിച്ചവൻ വന്ന് ഇവന് ഇടം കൊടുക്ക എന്ന് നിന്നോട് പറയുമ്പോൾ നീ നാണത്തോടെ ഒടുക്കത്തെ സ്ഥലത്ത് പോയി ഇരിക്കേണ്ടി വരും. നിന്നെ വിളിച്ചാൽ ചെന്ന് ഒടുക്കത്തെ സ്ഥലത്തിരിക്ക. നിന്നെ ക്ഷണിച്ചവൻ വരുമ്പോൾ നിന്നോട് സ്നേഹിത മുമ്പോട്ട് വന്നിരിക്ക എന്ന് പറവാൻ ഇടവരട്ടെ. അപ്പോൾ പന്തിയിൽ ഇരിക്കുന്നവരുടെ മുമ്പിൽ നിനക്ക് മാനമുണ്ടാകും. തന്നെത്താൻ ഉയർത്തുന്നവൻ എല്ലാം താഴ്ത്തപ്പെടും, തന്നെത്താൻ താഴ്ത്തുന്നവൻ ഉയർത്തപ്പെടും. തന്നെ ക്ഷണിച്ചവനോട് അവൻ പറഞ്ഞത്, നീ ഒരു മുത്താഴമോ അത്താഴമോ കഴിക്കുമ്പോൾ സ്നേഹിതന്മാരെയും സഹോദരന്മാരെയും ചാർച്ചക്കാരെയും സമ്പത്തുള്ള അയൽക്കാരെയും വിളിക്കരുത്. അവർ നിന്നെ അങ്ങോട്ട് വിളിച്ചിട്ട് നിനക്ക് പ്രത്യുപകാരം ചെയ്യും. നീ വിരുന്ന് കഴിക്കുമ്പോൾ ദരിദ്രന്മാർ, അംഗഹീനന്മാർ, മുടന്തന്മാർ, കുരുടന്മാർ എന്നിവരെ ക്ഷണിക്ക. എന്നാൽ നീ ഭാഗ്യവാനാകും. നിനക്ക് പ്രത്യുത്തരം ചെയ്യുവാൻ അവർക്ക് വകയില്ലല്ലോ. നീതിമാന്മാരുടെ പുനരുത്ഥാനത്തിൽ നിനക്ക് പ്രത്യുപകാരമുണ്ടാകും. കൂടെ പന്തിയിൽ ഇരുന്നവരിൽ ഒരുത്തൻ ഇത് കേട്ടിട്ട് ദൈവരാജ്യത്തിൽ ഭക്ഷണം കഴിക്കുന്നവൻ ഭാഗ്യവാൻ എന്ന് അവനോട് പറഞ്ഞു. അവനോട് അവൻ പറഞ്ഞത്, ഒരു മനുഷ്യൻ വലിയൊരു അത്താഴം ഒരുക്കി പലരെയും ക്ഷണിച്ചു. അത്താഴ സമയത്ത് അവൻ തന്റെ ദാസനെ അയച്ച് ആ ക്ഷണിച്ചവരോട് എല്ലാം ഒരുങ്ങിയിരിക്കുന്നു, വരുവീൻ എന്ന് പറയിച്ചു. എല്ലാവരും ഒരുപോലെ ഒഴിവ് കഴിവ് പറഞ്ഞു തുടങ്ങി. ഒന്നാമത്തവൻ അവനോട്, ഞാനൊരു നിലം കൊണ്ടതിനാൽ അത് ചെന്ന് കാണേണ്ടുന്ന ആവശ്യമുണ്ട്, എന്നോട് ക്ഷമിച്ചു കൊള്ളണം എന്ന് ഞാൻ അപേക്ഷിക്കുന്നു എന്ന് പറഞ്ഞു. മറ്റൊരുത്തൻ, ഞാൻ 5 കാളയെ കൊണ്ടിട്ടുണ്ട്, അവയെ ശോധന ചെയ്യുവാൻ പോകുന്നു, എന്നോട് ക്ഷമിച്ചു കൊള്ളണം എന്ന് ഞാൻ അപേക്ഷിക്കുന്നു എന്ന് പറഞ്ഞു. വേറൊരുത്തൻ, ഞാൻ ഇപ്പോൾ വിവാഹം കഴിച്ചിരിക്കുന്നു, വരുവാൻ കഴിവില്ല എന്ന് പറഞ്ഞു. ദാസൻ മടങ്ങി വന്ന് യജമാനനോട് അറിയിച്ചു. അപ്പോൾ വീട്ടുടയവൻ കോപിച്ച് ദാസനോട്, നീ വേഗം പട്ടണത്തിലെ വീഥികളിലും ഇടത്തെരുക്കളിലും ചെന്ന് ദരിദ്രന്മാർ, അംഗഹീനന്മാർ, കുരുടന്മാർ, മുടന്തന്മാർ എന്നിവരെ കൂട്ടിക്കൊണ്ടുവരിക എന്ന് കൽപ്പിച്ചു. പിന്നെ ദാസൻ യജമാനനെ കൽപ്പിച്ചത് ചെയ്തിരിക്കുന്നു, ഇനിയും സ്ഥലമുണ്ട് എന്ന് പറഞ്ഞു. യജമാനൻ ദാസനോട്, നീ പെരുവഴികളിലും വേലികൾക്കരികെയും പോയി എന്റെ വീട് നിറയേണ്ടതിന് കണ്ടവരെ അകത്തു വരുവാൻ നിർബന്ധിക്ക. അക്ഷണിച്ച പുരുഷന്മാർ ആരും എന്റെ അത്താഴം ആസ്വദിക്കുകയില്ല എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു എന്ന് പറഞ്ഞു.
ദൈവത്തിന്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. കർത്താവിന്റെ പ്രസ്തുത ഉപമയിൽ ഒരു മനുഷ്യൻ വലിയൊരു വിരുന്ന് കഴിക്കുന്നതിനെ കുറിച്ച് പറയുമ്പോൾ ദൈവരാജ്യത്തിലെ വിരുന്നതിനെ കുറിച്ച് പ്രതിനിധീകരിച്ചാണ് ആ പറയുന്നത്. വിരുന്ന് കഴിക്കുന്ന മനുഷ്യൻ ദൈവത്തെ പ്രതിനിധീകരിക്കുന്നു. ആ മനുഷ്യന്റെ ഔന്നത്യവും പദവിയും ക്ഷണിക്കപ്പെട്ടവരുടെ പ്രതികരണങ്ങളിൽ നിന്ന് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. ക്ഷണിക്കപ്പെട്ടവരും എത്രയും ബഹുമാനത്തോടെ മാന്യതയോടെ സംസാരിക്കുന്നതിൽ നിന്നും അവരും നല്ല വിലയും നിലയും ഉള്ളവരാണെന്ന് നമുക്ക് ഗ്രഹിക്കാം. എത്രയും ബഹുമാനത്തോടെയാകുന്നു അവർ ക്ഷണം നിരസിക്കുന്നത്. നേരത്തെ അവർ ചെല്ലാമെന്ന് നേറ്റിരുന്നെങ്കിലും സമയമായപ്പോൾ അവരെല്ലാവരും തങ്ങളുടെ ജീവിത തിരക്കുകളിലും സ്വപ്ന സാക്ഷാത്കാരങ്ങളിലും അകപ്പെട്ടു പോകും. ആ സമയം ബുദ്ധിമുട്ടായതുകൊണ്ട് അവരുടെ തിരക്കുകൾ ഒഴിയുന്ന സമയത്ത് പിന്നീട് വിരുന്നിന് ചെല്ലാമെന്ന് അവർ വിചാരിക്കുന്നു. രാജതുല്യനായ ബഹുമാന്യനായ ആതിഥേയന്റെ വിരുന്നിനേക്കാൾ തങ്ങളുടെ ബദ്ധപ്പാടുകൾക്ക് അവർ കൂടുതൽ പ്രാധാന്യം നൽകുന്നു. അതുകൊണ്ട് സംഭവിക്കുന്നത് അവർക്ക് ആ ബന്ധം എന്നേക്കുമായി നഷ്ടപ്പെട്ടുപോയി. സഹോദരി സഹോദര, നമ്മൾ ഇന്ന് നമ്മുടെ തിരക്കുകളിൽപ്പെട്ട് ദൈവത്തോടൊപ്പം അത്താഴം കഴിക്കുന്നതിനേക്കാൾ മറ്റു കാര്യങ്ങൾക്ക് ശ്രദ്ധ നൽകി അകന്നു നിൽക്കുകയാണോ? ഈ ക്ഷണിക്കപ്പെട്ടവർക്ക് വലിയൊരു നന്മയും അനുഗ്രഹവും നഷ്ടപ്പെട്ടുപോയി. എന്നാൽ അത് നിമിത്തം വിരുന്നിന് ക്ഷണിക്കപ്പെടുന്ന മറ്റുള്ളവരെ നോക്കൂ. ദരിദ്രന്മാർ, അംഗഹീനർ, കുരുടന്മാർ, മുടന്തന്മാർ, പെരുവഴികളിൽ മിനക്കെട്ട് നിൽക്കുന്നവർ, അവരെ നിർബന്ധിച്ച് അനുഗ്രഹിക്കുക. ഇതിൽ നിന്ന് ഒരു കാര്യം നമുക്ക് മനസ്സിലാക്കാം, ദൈവം നമ്മെ വെറുതെ അനുഗ്രഹിച്ച് അയക്കുകയല്ല, നിർബന്ധിച്ച് അനുഗ്രഹിക്കുന്ന ദൈവമാണ്. ഇന്ന് പകൽക്കാലം ദൈവം നിന്നെ നിർബന്ധിച്ച് അനുഗ്രഹിക്കുക. അനുഗ്രഹിക്കണമെന്നുള്ളത്, അനുഗ്രഹിക്കപ്പെടണമെന്നുള്ളത് നമ്മുടെ നിർബന്ധം. എന്നാൽ അനുഗ്രഹിക്കണമെന്നുള്ളത് ദൈവത്തിൻ്റെ നിർബന്ധം. എത്രയോ ശ്രേഷ്ഠമായ ഒരവസ്ഥയാണ്. ആ വിരുന്നിനെത്തുന്നവർക്ക് തങ്ങളുടെ വിശപ്പ് മാത്രമല്ല മാറുന്നത്, അവരുടെ ജീവിത നിലവാരം മാറുന്നു. അത്ഭുതകരമായി അവരുടെ കഷ്ടങ്ങൾക്ക് അവസാനമാകുന്നു. ആഹാരം മാത്രമല്ല അവിടെ ലഭിക്കുന്നത്, അവർക്ക് ഒരവകാശവും പദവിയും നൽകി മാനിക്കുന്നവൻ്റെ അടുക്കൽ എത്രയും. ദൈവവേദിലെ, ഞാനും നീയും അവരെ പോലെ തന്നെ ചെന്നെത്തിയിരിക്കുന്നത് ഒരു നേരത്തെ വിശപ്പ് മാറുവാൻ വേണ്ടി അല്ല, മറിച്ച് ഒരു വലിയ ബന്ധം, ഒരു പുതിയ ബന്ധം അവിടെ തുടങ്ങുകയാണ്. അടുത്ത സമയം, അടുത്ത നേരം എൻ്റെ ജീവിതത്തിൽ എന്താണ് സംഭവിക്കുവാൻ പോകുന്നതെന്ന് ചിന്തിച്ച് ഭാരപ്പെട്ടിരുന്നിടത്ത് ദൈവത്തിൻ്റെ അത്ഭുതത്തിൻ്റെ കരം നീളുന്നത് കണ്ടു. യോനാഥാനും ആയുധവാഹകനും അവർ രണ്ടുപേർ മാത്രം ദൈവശക്തിയിൽ ആശ്രയിച്ച് ഫിലിസ്തീനെ അത്ഭുതകരമായി തകർത്തതുപോലെ, 126 സങ്കീർത്തനത്തിൽ സങ്കീർത്തനക്കാരൻ പ്രാർത്ഥിക്കുന്നത് പോലെ, യഹോവേ അത്ഭുതകരമായി തെക്കേ നാട്ടിലെ തോടുകളെ പോലെ വരണ്ടുണങ്ങിക്കിടക്കുന്ന അനുഭവങ്ങളുടെ മീതെ അതിശക്തമായ ഒരു ഒഴുക്ക് വരുന്നത് പോലെ, ഞങ്ങളുടെ അനുഗ്രഹങ്ങളെ, ഞങ്ങളുടെ നന്മകളെ, ഞങ്ങളുടെ പ്രവാസികളെ നീ മടക്കി വരുത്തണം. കർത്താവ് നിർബന്ധിക്കുമ്പോൾ ദൈവവേദിയിൽ നമുക്ക് കടന്നില്ല. നമ്മൾ കിരീടങ്ങളെ നീട്ടി നമ്മുടെ ഹൃദയങ്ങളെ തുറന്ന് ആ അനുഗ്രഹങ്ങൾ വാങ്ങാം. നിന്റെ സ്ഥിതിക്ക് മാറ്റം വരുത്തുന്നത് ഒരുവൻ്റെയാണ് നിന്നെ നിർബന്ധിക്കുന്നത്. അവനിൽ നീ വിശ്വാസത്തോടെ ആശ്രയിക്കും. കർത്താവ് അനുഗ്രഹിക്കട്ടെ.